بسم الله الرحمن الرحيم.
ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا.
യാതൊരു കാര്യത്തെപ്പറ്റിയും നാളെ ഞാനത് തീർച്ചയായും ചെയ്യാം എന്ന് നീ പറഞ്ഞു പോകരുത്. അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്യാമെന്നല്ലാതെ. നീ മറന്നുപോകുന്ന പക്ഷം ഓർമ്മ വരുമ്പോൾ നിന്റെ രക്ഷിതാവിനെ അനുസ്മരിക്കുക. എന്റെ രക്ഷിതാവ് എന്നെ ഇതിനേക്കാൾ സന്മാർഗത്തോട് അടുത്ത ഒരു ജീവിതത്തിലേക്ക് നയിച്ചേക്കാം എന്ന് പറയുകയും ചെയ്യുക.
ولبثوا في كهفهم 300 سنين وازدادوا 9.
അവരുടെ ഗുഹയിൽ 300 വർഷം താമസിച്ചു. അവർ 9 വർഷം കൂടുതലാക്കുകയും ചെയ്തു.
قل الله اعلم بما لبثوا له غيب السماوات والارض ابصر به واسمع ما لهم من دونه من ولي ولا يشرك في حكمه احدا.
നീ പറയുക, അവർ താമസിച്ചതിനെ പറ്റി അല്ലാഹു നല്ലവണ്ണം.
ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബത്തിഹി വമൻ വാലാ സുമാ മാ ബഅദ്. ഒന്നാമത്തെ ഹദീസ്, വഅൻ ഉമ്മി സലമത്ത റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഇംറാഅത്തുൻ അശുദ്ദു ശഅറ റാസി സലാമു അഫ അൻഖുദുഹു ലിഗുസ്ലിൽ ജനാബ وفي رواية والحيضة قال لا إنما يكفيك أن تحثي على رأسك ثلاث حصيات رواه مسلم. عندما تحدث عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إني لا أحل المسجد لحائض ولا جنب. حديث صحيح اللي نقرأ يعيد يده. رواه ابو داوود وصححه ابن خزيمه. وعنها رضي الله عنها قالت كنت اغتسل انا ورسول الله صلى الله عليه وسلم من اناء واحد تختلف ايدينا فيه من الجنابه. متفق عليه. وزاد ابن حبان وتلتقي ايدينا. ജനാബ് ഫഗ്സിലു ശഅർ വഅൻകുൽ ബശർ. رواه ابو داود والترمذي وضعفاه ولاحمد عن عائشه رضي الله عنها نحوه وفيه راوي مجهول. ഇന അല ഹദീസുകളാണ്. കുറേ വിഷയങ്ങളുള്ള ഹദീസാണ്, പക്ഷേ പെട്ടെന്ന് തീർക്കാം, പറഞ്ഞു തീർക്കാം. وعن ام سلمه رضي الله عنها قالت قلت يا رسول الله اني امراه اشد شعر راسي اف انقضه لغسل الجنابه وفي رواية والحيضة قالت لا قال لا إنما يكفيك أن تحثي على رأسك ثلاث حصيات. عن أم سلمة هند بنت أبي أمية رضي الله تعالى عنها. أرى أم سلمة أم سلمة هي أم المؤمنين أم سلمة. അവരുടെ പേര്, അതാണ് ഉമ്മു സലമ എന്നുള്ള വിളിപ്പേരാണ്. അവരുടെ പേര് ഹിന്ദ് ബിന്ത് അബി ഉമയ്യ. അബു ഉമയ്യ, അദ്ദേഹത്തിന്റെ പേര് ഹുദൈഫ എന്നാണ്. അബു ഉമയ്യ ഹുദൈഫയാണ്. അബൂജഹലിന്റെയും ഖാലിദ് ബിൻ വലീദിന്റെ കളാപ്പാണ് അബൂജഹൽ. അതേപോലെ തന്നെ ഖാലിദ് ബിൻ വലീദിവരുടെ കളാപ്പാണ് ആര്? ഈ പിന്നെ ഉമ്മു സലമന്റെ വാപ്പ. അപ്പൊ ഉമ്മു സലമയും അബൂജഹലൊക്കെ തമ്മിലുള്ള ബന്ധം എന്താ? പിതൃ സഹോദരന്റെ പുത്രിയാണ്. അപ്പോ എളാപ്പി മുതാബി മക്കളാണ്. എളാപ്പി മുതാബി മക്കളാണ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വലൈക്കും സലാം. അംറു ബിൻ ഹിഷാമാണ് അബൂ ജഹൽ. അപ്പൊ അംറു ബിൻ ഹിഷാമാകുമ്പോ ഹിഷാമും പിന്നെ അബൂ ഉമയ്യ നന ഹുദൈഫ ഇവരൊക്കെ സഹോദരങ്ങളാണ്. അതേപോലെ ഖാലിദ് ബിൻ അൽ വലീദ് റഹ്മക്കല്ലാ അവരൊക്കെ സഹോദരങ്ങളാണ്. ഹിഷാം അൽ വലീദ് ഈ ഇവരുടെ ഉമ്മസലമന്റെ പിതാവ് പിന്നെ അബി ഉമയ്യ എന്ന ഹുദൈഫ ഇവരൊക്കെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഉമ്മസലമ അവർ അബൂ ജഹലിന്റെ പിതൃ സഹോദരന്റെ പുത്രിയാണ്. അതേപോലെ ഖാലിദ് ബിൻ വലീദിന്റെ ഉമ്മുസലമ റഹ്മക്കല്ല അവരെ കല്യാണം കഴിച്ചിരുന്നത് അബൂ സലമയാണ്. അബൂ സലമ അബൂ സലമ റസൂലുള്ളാഹിന്റെ മുലകുടി ബന്ധത്തിൽ സഹോദരനാണ് അബൂ സലമ. ആ അബൂ അള്ളാഹുഷ്ഫാക്കല്ല ഉമ്മു സലമ അബൂ സലമക്ക് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കല്യാണം കഴിക്കുന്നത് ഹിജ്റയുടെ 4-ൽ. അവർ മരണപ്പെടുന്നത് ഹിജ്റയിലെ 62-ലാണ്. ഹിജ്റയുടെ 61-ൽ എന്ന് പറയപ്പെട്ടുണ്ട്, 62-ലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പ്രബല അഭിപ്രായം 62-ൽ എന്നുള്ളതാണ്. ഹുസൈൻ റളിയല്ലാഹു തആലനു കർബലയിൽ വധിക്കപ്പെട്ട ശേഷം ഹുസൈൻ റളിയല്ലാഹുവിന്റെ ദാരുണമായ അന്ത്യം അറിഞ്ഞ ഉമ്മി സലമ റളിയല്ലാഹുവിന് ഏറെ കരയുകയും ആ വാർത്ത കേട്ടവർ ബോധരഹിതയാവുകയും ചെയ്തു എന്നാണ്. പിന്നെ അതിനുശേഷം കൂടുതൽ ജീവിച്ചിട്ടില്ല. ഉമ്മി സലമ വളരെ ദുഃഖിതയായിട്ടാണ് പിന്നീട് ജീവിച്ചത്. അവരതിനെ തുടർന്ന് മരിക്കുകയും ചെയ്തു. ഉമ്മു സലമ അവരുടെ പേര് ഹിന്ദ്. അവരുടെ വാപ്പാന്റെ പേര് അബി ഉമയ്യ, അത് അയാളെ വിളിപ്പേരാണ്. ഹുദൈഫയാണ് അയാളെ പേര്. ഉമ്മു സലമ ബനു മഖ്സൂം ഗോത്രക്കാരിയാണ്. മഖ്സൂമിയാണ്, ഖുറൈശിയാവും, ഖുറൈശിയത്വമാണ്. അവരിൽ നിവേദനം, ഉമ്മു സലമയിൽ നിന്ന് നിവേദനം. ഖാലത്ത് ഉമ്മു സലമ പറഞ്ഞു, ഉമ്മു സലമ പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാ, ഞാൻ ചോദിച്ചു. ഖുൽതു അവർ പറയുന്നത് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ അള്ളാഹുവിന്റെ റസൂലെ, ഇന്നി ഇംറാഅത്തുൻ അശുദ്ധു ഷാറ റസി, ഇന്നി ഇംറാഅത്തുൻ, ഞാനൊരു സ്ത്രീയാണ്, അശുദ്ധു ഷാറ റസി, എന്റെ തലമുടി ഞാൻ കെട്ടിവെക്കും. അശുദ്ധു പറഞ്ഞതാ കെട്ടിവെക്കും, അശുദ്ധു ഞാൻ കെട്ടിവെക്കും, ഷാറ റസി എന്റെ തലമുടി. അഫ അങ്കുദുഹു ലിഗുസ്ലിൽ ജനാബ, അഫ അങ്കുദുഹു, ആ കെട്ടിയത് ഞാൻ അഴിച്ചിടണോ? അങ്കുതു നഖദ യങ്കുതു എന്ന കെട്ടഴിക്കുക, പിരിയൊടക്കുന്നതിനൊക്കെ പറയാം, പിരിയൊടക്കുക, മുടഞ്ഞതിന്റെ പിരിയൊടക്കുക, അല്ലെങ്കിൽ കെട്ടിയത് പിരിയൊടക്കുക. അപ്പൊ അങ്കുതുഹു, ഈ കെട്ടിയ മുടിയെ ഞാൻ കെട്ടഴിക്കേണ്ടതുണ്ടോ? ലിഹുസ്ലിൽ ജനാബത്തി, ജനാബത്ത് കുളിക്ക് വേണ്ടി, ലിഹുസ്ലിൽ ജനാബ, ജനാബത്ത് കുളിക്ക് വേണ്ടി, ജനാബത്താണ് വലിയ ശുദ്ധി. വഫി റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, വൽ ഹൈദതി, എന്താ വൽ ഹൈദതി, ഹൈദ് ഋതുരക്തത്തിൽ നിന്നുള്ള കുളിക്ക് വേണ്ടിയും, ലിഹുസ്ലിൽ ജനാബത്തി വൽ ഹൈദതി, ജനാബത്ത് കുളിക്ക് വേണ്ടിയും ആർത്തവത്തിൽ നിന്നുള്ള കുളിക്ക് വേണ്ടിയും, അഫ അങ്കുദുഹു, ഞാൻ മുടി കെട്ടഴിക്കണോ എന്നവർ ചോദിച്ചു. ഖാല, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ, വേണ്ട, നമ്മൾ മുടി കെട്ടിയത് കെട്ടഴിക്കേണ്ട കാര്യമല്ല. ഇന്നമാ യക്ഫീക അൻ തഹ്സി അലാ റസിക സലാസ ഹഫയാത്, ഇന്നമാ യക്ഫീക, തീർച്ചയായും നിങ്ങൾക്ക് മതി, യക്ഫീക നിങ്ങൾക്ക് മതി, ഇന്നമാ യക്ഫീക, തീർച്ചയായും നിങ്ങൾക്ക് മതി, അൻ തഹ്സി അലാ റസിക, നിങ്ങളുടെ തലയിൽ കോരിപ്പാരൽ, കോരി പാരൽ, ഹസ യഹ്സി എന്നതാ കോരി ഒഴിക്കുക, കോരി ഒഴിക്കുക, അൻ തഹ്സി അലാ റസിക, നിങ്ങളുടെ തലയിൽ കോരി ഒഴിച്ചാൽ മതി, സലാസ ഹസയാത്തിൻ, മൂന്ന് കോരലുകൾ, മൂന്ന് കോരലുകൾ ഇങ്ങനെ കോരി പാർന്നാൽ മതി. റവാഹു മുസ്ലിം, ഈ ഹദീസ് ആരാണ് റിപ്പോർട്ട് ചെയ്ത്? ഇമാം മുസ്ലിമാണ്. അപ്പൊ ഈ ഹദീസിന്റെ ലഫ്ളുകൾ അറിയിക്കുന്നത് എന്താ, എന്താ ഇതിലുള്ള ഫിഖ്? അതായത് ഈ ഹദീസ് അറിയിക്കുന്നത് ജനാബത്ത് കുളിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഇന്ന് ജനാബത്ത് കുളിക്കുമ്പോൾ, അല്ലെങ്കിൽ നിപസ്കാലിനുണ്ടായി ജനാബത്ത് കുളിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജനാബത്ത് കുളിക്കുമ്പോൾ അവര് തലമുടി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ടഴിച്ചിട്ട് പിന്നെ കഴുകേണ്ടതില്ല. പ്രത്യേകത ആ കെട്ടിന്റെ മുകളിലൂടെ എന്ത് ചെയ്താൽ മതി, മൂന്ന് കുരൽ വെള്ളം ഒഴിച്ചാൽ മതി. വഫീ റിവായത്തിൻ വൽ ഹൈളത്തി, ഈ ഹദീസ് അറിയിക്കുന്നതനുസരിച്ച് ഹൈളുള്ള സ്ത്രീയും കുളിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, മുടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടിയതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി, മുടി കെട്ടഴിച്ചിട്ട് കഴുകേണ്ടതില്ല എന്നാണ് ഈ ഉമ്മു സലമയിൽ നിന്നുള്ള ഹദീസ് അറിയിക്കുന്നത്. ഈ ഹദീസ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഹദീസിൽ പിന്നെ ജനാബത്ത് കാരിയാണ് ഒരു സ്ത്രീ എങ്കിൽ അവർ മുടി കെട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ മുകളിൽ വെള്ളം വെച്ചാൽ മതി എന്നുള്ളതിൽ ഖിലാഫില്ല. ഇബ്നു ഉമറിൽ നിന്നുള്ള റിവായത്തല്ലാതെ പ്രസിദ്ധമായ അഭിപ്രായ വ്യത്യാസമല്ല. കാരണം അങ്ങനെ കുളിച്ചാൽ കുളി ശരിയാകും. എന്നാൽ ആർത്തവത്തിൽ നിന്നുള്ള കുളിയെ സംബന്ധിച്ചിടത്തോളം അതിന് അങ്ങനെ കോരി പറഞ്ഞാൽ മതിയോ മുടി കെട്ടിയിട്ടുണ്ടെങ്കിൽ, അതല്ല മുടി അഴിച്ചിടേണ്ടോ, അതിലൂടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല എന്നിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇൻഖിദി ഷാറക്കി വഖ്തസിലി എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മുടി എന്ത് ചെയ്യണം, അഴിച്ചിടണം. മുടി മടഞ്ഞത് അഴിച്ചിട്ടതിന് ശേഷം വഖ്തസിലി നിങ്ങൾ കുളിക്കണം എന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ പറയാണ്, ഞാൻ ആർത്തവകാരിയായിരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞത് മുടി അഴിച്ചിട്ടതിന് ശേഷം കുളിക്കാനാണ്. അപ്പോ ആ ഹദീസ് ആയിഷമ്മയിൽ നിന്നുള്ള ഹദീസ് അറിയിക്കുന്നത് അതും സഹീഹായ ഹദീസാണ്. ഇത് മുസ്ലിമിന്റെ റിവായത്താണ്, അതും സഹീഹ് മുസ്ലിമിനും ബുഖാരിയിലൊക്കെ വന്ന ഹദീസാണ്. അവരോട് റസൂലിന്റെ മുടി അഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞ്, കുളിക്കാൻ പറഞ്ഞ്, അത് ആർത്തവത്തിൽ നിന്ന് ഉള്ള കുളി. അപ്പോൾ ആ ഹദീസും ഈ ഹദീസും തമ്മിൽ എന്തായി, വൈരുദ്ധ്യായി. പണ്ഡിതന്മാർ പറയുന്നത്, കർമ്മശാസ്ത്രത്തിൽ ഇപ്പൊ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നുള്ള പ്രബല റിപ്പോർട്ട്, പിന്നെ ആർത്തവകാരി കുളിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം, മുടി അഴിച്ചിട്ട് കെട്ടഴിച്ചിട്ട് എന്ത് ചെയ്യണം, വെള്ളം മുടിയുടെ കുറ്റിയിലേക്ക് എത്തിക്കുക തന്നെ വേണം ആർത്തവകാരി കുളിക്കുകയാണെങ്കിൽ. അതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇമാം ഷാഫിഈ, അബൂ ഹനീഫ, മാലിക് തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ആർത്തവത്തിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ എന്തില്ല, മുടി കെട്ടഴിക്കൽ നിർബന്ധമല്ല എന്നുള്ളതാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് നിർബന്ധമാണെന്നാണ് മുടി കെട്ടഴിക്കൽ. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ്, അതിൽ പറഞ്ഞ എന്താ, റസൂൽ പറഞ്ഞ എന്താ, മുടി കെട്ടഴിച്ചതിന് ശേഷം കുളിക്കാനാണ് ആർത്തവത്തിൽ നിന്ന് കുളിക്കുമ്പോൾ. അപ്പോ ആ ഹദീസിനെ വെച്ചിട്ട് പിന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് മുടി അഴിക്കൽ നിർബന്ധമാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഉമ്മു സലമയിൽ നിന്നുള്ള ഈ ഹദീസിനെ മുഖവിലൊക്കെ എടുത്തിട്ട് പറഞ്ഞത് കുളിക്കൽ മുടി കെട്ടഴിക്കൽ എന്തില്ല, നിർബന്ധമല്ല. ഒരു സ്ത്രീ മുടി കെട്ടഴിക്കാതെ തന്നെ ആർത്തവ രക്തത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുളി വീടും. പക്ഷേ ഏറ്റവും പ്രതിഫലാർഹം, ഏറ്റവും നല്ലത് എന്താ, ഏറ്റവും നല്ലത് ആർത്തവത്തിൽ നിന്നുള്ള കുളിയാണ് എങ്കിൽ മുടി കെട്ടഴിക്കലാണ്. കാരണം ആയിഷമ്മയിൽ നിന്നുള്ള ഹദീസിൽ റസൂലിനെ കൽപ്പിച്ചില്ല അവരോട്, അതാണ് എന്ന് പറഞ്ഞു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈ വഫീ റിവായത്തിൻ വൽ ഹൈദത്തി എന്നുള്ളത് ഉമ്മി സലമയിൽ നിന്നുള്ള വേറെ റിവായത്തുകളിൽ വന്നിട്ടില്ല. ഇമാം മുസ്ലിമിന്റെ റിവായത്തല്ലാതെ മറ്റു റിവായത്തുകളിൽ എന്തില്ല, വൽ ഹൈദത്തി എന്നില്ല. പിന്നെന്തേ ഉള്ളൂ, ആ ഇനി ഇമ്രാത്തുൻ അശുദ്ധു ഷാറസി അപ്പൊ അങ്കുദുഹു ലിഗുസ്ലിൽ ജനാനബ, ജനാബത്ത് നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് മുടി കെട്ടായിക്കട്ടെ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. ഏതില്ല, ഹൈബത്തി എന്നുള്ള റിവായത്തില്ല. അതുകൊണ്ട് ഷെയ്ഖ് അൽബാനി പറഞ്ഞത് ഇത് ഷാദാണ്, ഇത് ഷാദാണ്, ഒറ്റപ്പെട്ട വന്ന ഒരു റിവായത്താണ്, അതുകൊണ്ട് ഇതുകൊണ്ട് എന്തില്ല, അമലില്ല. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിന് ഒന്നുകൂടി ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. എന്താ അദ്ദേഹത്തിന്റെ അഭിപ്രായം, ജനാബത്ത് കുളിയാണ് എങ്കിൽ മുടി കെട്ടിയതിന് മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി, ആർത്തവകാരിയാണ് എങ്കിൽ കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു മുടി കെട്ടിയത് അഴിച്ചതിന് ശേഷം മുടിക്കുറ്റിയിലേക്ക് വെള്ളം എത്തുന്ന രീതിയിൽ, തൊലിയിലേക്കും മുടിക്കുറ്റിയിലേക്കും വെള്ളം എത്തുന്ന രീതിയിൽ അവർ കുളിക്കണം. മനസ്സിലായ ആ അഭിപ്രായമാണ്. പിന്നെ വലൈക്കും സലാം, അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം, ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ പിൽക്കാലത്തെ പല പണ്ഡിതന്മാരും പറഞ്ഞത് ആർത്തവകാരി മുടി കെട്ടഴിക്കുക എന്നുള്ളത് നിർബന്ധമല്ല. പക്ഷേ പിന്നെ അവർ ജനാബത്ത് കുളിക്കുന്നത് പോലെയല്ല ആർത്തവകാരി കുളിക്കേണ്ടത്, പിന്നെ കെട്ടഴിച്ച് കുളിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും പിന്നെ അതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ജനാബത്ത് കുളിക്കുമ്പോൾ മുടി കെട്ടിയതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി, അതേസമയം ആർത്തവകാരി കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത് കെട്ടഴിക്കാൻ വേണ്ടിയിട്ട് മുടി കെട്ടഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതേസമയം അവർ കെട്ടഴിക്കാതെ കുളിച്ചിട്ടില്ലെങ്കിൽ അവരുടെ കുളി ശരിയായില്ല എന്ന് പറയാൻ പറ്റൂല, കാരണം ഉമ്മി സലമയിൽ നിന്നുള്ള ഈ റിവായത്ത് ഉള്ളത് കാരണത്താൽ. തയ്യിബ്, അതാണ് ഒന്നാമത്തെ ഹദീസ്. ഉമ്മി സലമത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഇംറാഅത്തുൻ അശുദ്ദു ശഅറ റഅ്സി അഫ അൻഖുദുഹു ലിഗുസ്ലിൽ ജനാബ വഫി റിവായത്തിൻ വൽ ഹൈദ. ഖാല ല إنما يكفيك أن تحثي على رأسك ثلاث حصيات. عندما تحديث وأن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إني لا أحل المسجد لحائض ولا جنب. رواه أبو داود وصححه ابن خزيمة وعن عائشة رضي الله عنها عائشة أم المؤمنين رضي الله عنها إني ويدنا عائشة نمكو أننا رابيا نمكو أننا رابيا نمكو قالت عائشة رضي الله تعالى عنها برنيو قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم ماتنغ برنيو إني لا أحل المسجد لحائض ولا جنوب. إني ترشي عيني لا أحل المسجد പള്ളി അനുവദിക്കുകയില്ല, ല ഉഹില്ലു ഞാൻ അനുവദിക്കുകയില്ല, അൽ മസ്ജിദ പള്ളിയെ, ലിഹായിദിൻ ലിഹായിദിൻ ആർത്തവകാരിക്ക്, വല ജുനുബിൻ ജനാബത്ത് കാരണം. ഹായിദുള്ള നക്കീറയാണ്, ജുനുബ് എന്നുള്ളത് നക്കീറയാണ്, അത് ഇവിടെ നഫീന്റെ സിയാക്കിലാണ് വന്നത്. അപ്പോൾ ഒരാർത്തവകാരിക്കും ഒരു ജനാബത്തുകാരനും ഞാൻ പള്ളി അനുവദിക്കുകയില്ല എന്ന ഒരാശയാണ് അതിലുള്ളത്. ഈ ഹദീസ് ആർ റിവായത്ത് ചെയ്തത്? റവാഹു അബൂദാവൂദ്. വസഹഹു, ഈ ഹദീസിനെ സഹീഹാക്കി ഇബ്നു ഖുസൈമ. ഇബ്നു ഖുസൈമ അപ്പൊ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഈ ഹദീസിലെ ഫിഖ് എന്താ? പള്ളി ആർത്തവകാരിക്ക് പള്ളി അനുവദനീയല്ല. പള്ളി അനുവദനീയല്ല എന്നാണ് എന്താ അതിന്റെ ഉദ്ദേശം? പള്ളിയെ ഉപകരിക്കൽ, പള്ളിയെ നമസ്കരിക്കാൻ പറയാൻ പറ്റുമോ? കാരണം ആർത്തവകാരിക്ക് നിസ്കാരം ഉണ്ടോ? ഇല്ല. ജനാബത്തുകാരന് നിസ്കാരം ഉണ്ടോ? ഇല്ല. അപ്പൊ അതല്ലാത്ത ഉപകാരം എടുക്കലാണ്, പള്ളിയിൽ താമസിക്കൽ, പള്ളിയിൽ ഉറങ്ങൽ, പള്ളിയിൽ ഇരിക്കൽ തുടങ്ങിയ ഉണ്ടല്ലോ, അതാണ് ഉപകാരം എടുക്കൽ. അതാണ് പള്ളി അനുവദിക്കൂല എന്നാണ്, പള്ളിയെ തൊട്ട് പള്ളിയിൽ നിന്നുള്ള ഉപകാരം എടുക്കുന്നതിന് അനുവദിക്കുകയില്ല എന്നുള്ളതാണ്, ആർത്തവകാരിക്കും അതേപോലെ ജനാബത്തുകാരനും. ഈ ഹദീസ് സഹീഹ് എന്ന് പറഞ്ഞവര് ആർത്തവകാരിക്ക് പള്ളിയിൽ പ്രവേശിക്കാനോ അതേപോലെ തന്നെ പള്ളിയിൽ താമസിക്കാനോ പാടില്ല, അതേപോലെ തന്നെ ജനാബത്തുകാരനോ. ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട് ജനാബത്തുകാരന് പള്ളിയിൽ പ്രവേശനമില്ല, പക്ഷെ എന്ത് ചെയ്യാം? ഇല്ലാബിരി സബീൽ, വഴി മുറിച്ചു കിടക്കാം, അത് ജനാബത്തുകാരന്റെ വിഷയമാണ്. പക്ഷെ ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം ആയത്തിൽ ആർത്തവകാരിയെ പരാമർശിക്കണില്ല. പക്ഷേ പലരും ജനാബത്തുകാരന് മുറിച്ച് കിടക്കാമെങ്കിൽ ആർത്തവകാരിക്കും മുറിച്ച് കിടക്കാം, പക്ഷേ അവർ ബോൽബലകമായിട്ടുള്ള വേറെ ചില തെളിവുകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ ഹദീസ് സഹീഹാണോ എന്നുള്ളതാണ്. അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു, പക്ഷേ അബൂദാവൂദ് ആ ഹദീസിനെ കുറിച്ച് മൗനം ഭജിച്ച്. ഇബ്നു ഖുസൈമ ഇതിനെ സഹീഹ് എന്ന് പറഞ്ഞു, മനസ്സിലല്ലേ? യഹ്യ ഇബ്നുൽ ഖത്താനും അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാരും ഈ ഹദീസ് ഹസനാണ് എന്ന പക്ഷക്കാരാണ്, ഹസൻ തെളിവെടുക്കാം എന്നുള്ള പക്ഷക്കാരാണ്. പക്ഷേ ഇമാം അൽ ഖത്താബി, ഇമാം അന്നവവി, അബ്ദുൽ ഹഖ് അൽ ഇഷ്ബീലി, അതേപോലെ ബൈഹഖി, അതേപോലെ അൽബാനി, ഇവരൊക്കെ ഈ ഹദീസ് ദഈഫാണ് എന്ന പക്ഷക്കാരാണ്. ആരൊക്കെ? അൽ ഖത്താബി, ബൈഹഖി, അബ്ദുൽ ഹഖ് അൽ ഇഷ്ബീലി, പിന്നെ അന്നവവി, ഇമാം നവവി ഒക്കെ ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹസം അബ്ബാഹിരി, അദ്ദേഹം ദഈഫ് എന്നുള്ള പക്ഷക്കാരനല്ല, അദ്ദേഹം പറഞ്ഞത് ബാത്തിൽ എന്നാണ്, ഈ ഹദീസ് ബാത്തിലാണ് എന്നുള്ള പക്ഷമാണ് ഇബ്നു ഹസം അബ്ബാഹിരി. കാരണം ഇബ്നു ഹസമിന്റെ മദ്ഹബ് ബാഹിരി മദ്ഹബ്, ദാവൂദ് ദാഹിരിയുടെയും ഇബ്നു ഹസമിന്റെയും മദ്ഹബിൽ ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കാം എന്നാണ് അവരുടെ വീക്ഷണം, അവരുടെ വീക്ഷണം. ഏതായാലും ഹദീസ് അവര് ബലപ്പെടുത്തിയിട്ടില്ല. ഹദീസ് ദുർബലമാകാൻ കാരണം ജുസ്ര അല്ലെങ്കിൽ ജസ്ര ബിന്ത് ദിജാജ എന്ന് പറഞ്ഞൊരു റാവിയത്ത് ഈ ഹദീസിന്റെ റിപ്പോർട്ടിലുണ്ട്. ജിസ്ര ജുസ്ര ബിന്ത് ദിജാജ ജുസ്രയാണോ ജസ്രയാണോ ഇതല്ലേ രണ്ടു ജുസ്ര ബിന്ദ് ദിജാജ ദിജാജ കേട്ടാണ് അത് ദിജാജാണ് ദിജാജാണ് ജുസ്ര ബിന്ദ് ദിജാജ അൽ കൂഫിയ എന്ന് പറയുന്ന റാവിയത്തുണ്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റാവിയത്താണ് ആര് ഈ ജുസ്ര അല്ലെങ്കിൽ ജുസ്ര ബിന്ദ് ദിജാജ ഇവരാണ് ഈ ഹദീസിലെ പിന്നെ ദുർബലമാകാനുള്ള ദുർബലമാക്കുന്നവർക്കുള്ള കാരണം ജുസ്രയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇൻദഹ അജായിബ് ഈ സ്ത്രീയുടെ അടുക്കൽ അത്ഭുത റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാണ് എന്നാൽ ഇമാം ബുഖാരി അത് ഇവരെ വിശ്വസ്തയായിട്ട് കൂട്ടാക്കിയിട്ടില്ല അപ്പൊ ജുസ്ര ബിന്ദ് ദിജാജ എന്ന റാവിയത്താണ് ഇതിലെ പ്രശ്നം അതുകൊണ്ട് തന്നെ പിന്നെ പല പണ്ഡിതന്മാരും ഈ ഹദീസ് ദുർബലമാണ് എന്നുള്ള പക്ഷക്കാരാണ് ഷെയ്ഖ് അൽബാനി അവർ പിൽക്കാലക്കാരിൽ ആ വിഷയത്തിൽ പ്രസിദ്ധനാണ് അപ്പോ പിന്നെ ഏതായാലും സ്ത്രീക്ക് ആർത്തവകാരിക്ക് പള്ളി അനുവദിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ജനാബത്ത് കാരണം പള്ളിയിൽ നിന്ന് ഉപകാരം എടുക്കലാണ് അത് പള്ളിയിൽ താമസിക്കുക പള്ളിയിൽ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവേശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതാണ് ഇത് ഇന്ന് വരുന്നത് ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയവർ എന്തു പറഞ്ഞ് വാർത്തവകാരിക്ക് പള്ളിയിൽ ആവശ്യത്തിന് പ്രവേശിക്കാം ജനാപത്തുകാരന് പള്ളിയിലൂടെ കടന്നു പോകാനുള്ള സുബാനത്താല പറഞ്ഞതല്ലേ ഇതിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ് വലിയ ഖിലാഫാണ് കാരണം ഈ മസാല പിന്നെ ആർത്തവകാരിക്ക് പള്ളി അതിൽ പ്രവേശിക്കാൻ അനുവദനീയമാണോ ഇല്ലേ എന്നുള്ളതാണ് ജനാപത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് ജനാപത്തുകാരൻ എന്ത് ചെയ്യാം കടന്നു പോകാം പിന്നെ ജനാപത്തുകാരന് കുളിച്ചാൽ ശുദ്ധമായി പള്ളിയിലേക്ക് പ്രവേശിക്കാം ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം ആർത്തവ നിലയ്ക്ക് തന്നെ വേണം അപ്പോ അവർക്ക് പള്ളിയിൽ പ്രവേശിക്കേണ്ട ആവശ്യങ്ങൾ വരും ഇപ്പൊ ക്ലാസ് കേൾക്കാൻ പുറത്ത് സൗകര്യം ഇല്ലെങ്കിൽ പള്ളിയിൽ പ്രവേശിക്കേണ്ടി വരും അതേപോലെ തന്നെ പിന്നെ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ പള്ളിയിൽ പ്രവേശിക്കേണ്ടതായ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രവേശിക്കാമോ ദാവൂദ് ബാഹിരി ഇബ്നു ഹസൻ അബ്ബാഹിരി അതേപോലെ തന്നെ ഷാഫി മദബിൽ ഇമാം ഷാഫിയുടെ സാഹിബായ അൽമുസനി ഇവരൊക്കെ പറഞ്ഞത് ഒരു ആർത്തവകാരിക്ക് പള്ളിയിൽ മുക്സ് താമസിക്കൽ അനുവദനീയമാണ് എന്നുള്ളത് താമസിക്കൽ അനുവദനീയമാണ് അപ്പ അവരൊന്നാമത് ഈ ഹദീസിനെ ബലപ്പെടുത്തിയിട്ടില്ല പിന്നെ അവർക്ക് അനുവദനീയമാണെന്നുള്ളതിന് തെളിവ് എന്താണ് അനുവദനീയമാണ് എന്നുള്ളതിനുള്ള തെളിവ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സ്ത്രീക്ക് പള്ളിയിലൊരു ഖൈമ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഒരു ജാരിയത്തിന് ആ സ്ത്രീയെ പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത് ഖൈമയിൽ പ്രായപൂർത്തിയായ സ്ത്രീയാണ് അപ്പൊ അവർ പറയുന്നത് അവർക്ക് ആർത്തവം ഉണ്ടാവുന്ന കാലമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ അവർ പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ തങ്ങൾ അവർക്ക് പള്ളിയിൽ താമസിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് എങ്കിൽ ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നമല്ല അത് അവർക്ക് അനുവദനീയമാണ് എന്നുള്ളതാണ് ഈ അഭിപ്രായം ദാവൂദ് ബാഹിരിയും ഇബിനെ ഹസമും അൽമുസനിയും അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബർ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിവായത്തുമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് പിന്നെയും അവര് പിന്നെ അതിന്റെ ഉപോത്ബലകമായ തെളിവുകൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കൽ അനുവദനീയമല്ല എന്നുള്ളതാണ് അനുവദനീയമല്ല എന്നുള്ളത് അതിൽ ഒരു വിഭാഗം പറഞ്ഞു പിന്നെ ജനാപത്തുകാരനെ പോലെ വഴി കടക്കുകയാണ് എങ്കിൽ കടന്നു പോകാം അതേസമയം താമസിക്കുക എന്നുള്ളത് പറ്റൂല അവര് അതിന് കൂട്ടുപിടിച്ച തെളിവുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യാ ആയിഷ നാവിനീദി അൽ ഖുംറത മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്ന് നിങ്ങൾ ഹുംറത്ത് എടുക്കും റസൂൽ നിസ്കരിച്ചിരുന്ന മുസല്ലയാണത് അപ്പൊ പള്ളിയിൽ നിന്ന് മുസല്ല എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഹുംറത്ത് അപ്പൊ പറഞ്ഞു ഞാൻ ആർത്തവകാരിയാണെന്നാണ് ആയിഷ ഉമ്മ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നമ ഹൈളത്തുക്കി ലൈസത് ഫിയദിക്ക് നിങ്ങളുടെ ആർത്തവം നിങ്ങളുടെ കയ്യിലല്ല എന്ന് പറഞ്ഞു അപ്പൊ ആയിഷ ഉമ്മ എന്ത് ചെയ്ത് പള്ളിയിൽ പ്രവേശിച്ചിട്ട് ആ ഹുംറത്ത് എടുത്തുകൊണ്ടെന്ന് അതേപോലെ വേറെ റിവായത്തിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഒരു ഖാദിമിനോട് അതേപോലെ തന്നെ ആയിഷയോട് പറഞ്ഞതായിട്ട് വേറെയുണ്ട്. പള്ളിയിൽ നിന്നൊരു സോബ് എടുക്കാൻ, വസ്ത്രം എടുക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഞാൻ ആർത്തവകാരിയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ നിങ്ങളുടെ ആർത്തവം നിങ്ങളുടെ കയ്യിലല്ല എന്ന് പറഞ്ഞു. അപ്പോ സ്ത്രീകൾക്ക് ആർത്തവകാരിക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ തെളിവെടുത്തത് ഈ ഹദീസാണ്. എങ്ങനെ ഇതിന് തെളിവെടുത്തത്? ഇപ്പൊ ഞാൻ പറഞ്ഞ സംഭവത്തിൽ നിന്ന് എങ്ങനെ അവർ തെളിവെടുത്തേ? ആ ആയിഷമ്മ എന്താ മനസ്സിലാക്കിയത്? ആർത്തവകാരിയാണതുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ റസൂലിനോട് പറഞ്ഞത് എങ്ങനെ എടുക്കുക, പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റൂലോ എന്നുള്ളത്. അതേസമയം പിന്നെ പള്ളിയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞവരും പറഞ്ഞ എന്താണ്? ഈ ഹദീസ് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പിന്നെ ഹുംറത്ത് എടുക്കാനാ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ എന്താണ്? ഞാൻ ആർത്തവകാരിയാണെന്നാണ്. അപ്പൊ റസൂലിനെ നിസ്കരിക്കുന്ന ഒരു പിന്നെ പിന്നെ മുസല്ല, സുജാദ മുസല്ല, അവര് കൈയോണ്ടെടുക്കണത് എങ്ങനെയാണ്? ആർത്തവകാരിയായിരിക്കുമ്പോ പള്ളിയിൽ നടക്കണതല്ല അവര് പ്രശ്നമാക്കിയത്, പിന്നെ ഇത് കൈയോണ്ട് തൊടണാണ്. റസൂൽ അല്ലാഹി സ്വലമ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആർത്തവം ഇവിടെ അല്ലാന്നാ, നിങ്ങളുടെ കയ്യിലല്ല എന്നാണ്. അപ്പൊ കൈയോണ്ട് ഇത് പിടിക്കണ പ്രശ്നമാണ്, അല്ലാതെ പള്ളിയിലൂടെ നടക്കണ പ്രശ്നമല്ല. മനസ്സിലായി? അപ്പൊ മുസല്ല കൈയോണ്ട് പിടിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ആയിഷമ്മക്ക് പ്രശ്നം, അല്ലാതെ പള്ളിയിൽ എന്തല്ല, പള്ളിയിൽ നടക്കലല്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് നിങ്ങളുടെ ആർത്തവം കയ്യിലല്ല, അതുകൊണ്ട് മുസല്ല തൊട്ടു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമല്ല, പള്ളിയിൽ നടക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള മസലല്ല അവിടെ ഉള്ളത് എന്നാണ് അവര് പറഞ്ഞത്. അതേപോലെ പള്ളിയിൽ ആർത്തവകാരിക്ക് പോകാൻ പാടില്ല, പ്രവേശിക്കാൻ താമസിക്കാനും പാടില്ല, താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ തെളിവെടുത്ത മറ്റൊരു സംഭവമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് പെരുന്നാൾ സുദിനത്തിൽ ആർത്തവകാരികളെ മുസല്ലയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ആർത്തവകാരികളെ മുസല്ലയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ എന്താ റസൂലുള്ള പറഞ്ഞത്? മുസല്ലയിലെത്തിയിട്ടുണ്ട് എങ്കിൽ ആർത്തവകാരികൾ മുസല്ലയെ വിട്ടു നിൽക്കട്ടെ, മുസ്ലിമീങ്ങളുടെ ദൈവത്തിലും നന്മയിലും അവർ സംബന്ധിക്കട്ടെ എന്നാണ്. അപ്പൊ മുസല്ലയെ വിട്ടു നിൽക്കട്ടെ എന്ന് പറഞ്ഞു. മുസല്ല എന്ന് പറഞ്ഞാൽ എന്താ? മുസല്ല നിസ്കരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ള ഈദ്ഗാഹിൽ മുസല്ലയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞ ആരോട്? ആർത്തവകാരിയോട്. അപ്പൊ അവിടെ മുസല്ലയിൽ പറ്റില്ലെങ്കിൽ മുസല്ലയേക്കാൾ ബഹുമാനമുള്ള സ്ഥലമാണ് ഏത്? മസ്ജിദ്. പറഞ്ഞ മനസ്സിലാണ്ട്? മസ്ജിദ്. അപ്പൊ മസ്ജിദിൽ തീരെ പാടില്ല, അവരതിൽ നിന്ന് അകന്നു നിൽക്കണം എന്നാണ് അവര് തെളിവ് പറഞ്ഞത്. അത് ഇത് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതായത് ഈദ്ഗാഹിലേക്ക് ആർത്തവകാരിയെ കൊണ്ടുപോകാൻ പറഞ്ഞു, മുസല്ലയിൽ നിന്ന് അവരോട് വിട്ടേക്കാൻ പറഞ്ഞു. മുസ്ലിമീങ്ങളുടെ ദഅവത്തിലും ദുആയിലും അതേപോലെ തന്നെ ഖൈറിലും അവർ പങ്കെടുത്താൽ മതി, മുസല്ലയിൽ നിന്ന് അവർ വിട്ടു നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മുസല്ലയിൽ ഈദ്ഗാഹിൽ ആർത്തവകാരിക്ക് പ്രവേശനമില്ല എങ്കിൽ അതിനേക്കാൾ പവിത്രമാണേത്? പള്ളി. അപ്പൊ പള്ളിയിൽ നിന്ന് എന്ത് ചെയ്യണം? ആർത്തവകാരി തീർത്തും വിട്ടു നിൽക്കണം എന്നാണ് പാടില്ല എന്ന് പറഞ്ഞവർ തെളിവിടിച്ചത്. അപ്പൊ മറ്റുള്ള ഇതിന് മറുപടി, മറ്റുള്ള മറുപടി എന്താണ്? അവര് പറഞ്ഞത് റസൂലിനെ മുസല്ലയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞ റിവായത്തുണ്ട്, സ്വലയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞ റിവായത്തുണ്ട്. മുസല്ലയിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അവരോട് സ്വലയിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിച്ചു അവരിന്ന് വിട്ടു നിൽക്കട്ടെ എന്നാണ്. അവിടെ മുസല്ലയല്ല ഉദ്ദേശം, സ്വലാത്താണ് ഉദ്ദേശം, നിസ്കരിക്കാൻ പാടില്ല, അതേസമയം മറ്റു കാര്യങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ് എന്ന് അതിന് അവർ മറുപടിയായിട്ട് പറഞ്ഞു. പിന്നെ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ തെളിവിടിച്ച ഒരു സംഭവമാണ് ആയിഷമ്മന്റെ ഹദീസ്. ആയിഷമ്മ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസിൽ അവർക്ക് ഹജ്ജിൽ വേളയിൽ എന്ത് ചെയ്ത് അവർക്ക് ആർത്തവുണ്ടായി. റസൂലിനാണ് കൂടെ ഹജ്ജിന് ഉറപ്പെട്ടതാണ്. അപ്പൊ ആർത്തവുണ്ടായപ്പോ അവര് കരഞ്ഞ്. അപ്പൊ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ചോദിച്ചു എന്തിനാ കരയണത്? അപ്പൊ അവര് പറഞ്ഞ് ഇപ്പൊ എനിക്ക് പിന്നെ എന്റെ ആർത്തവ പീരീഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് ഇഫ്അലി കമാ യഫ്അലുൽ ഹാജ്, ഹാജിമാർ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഗൈറ അല്ലാ തതൂഫിൽ ബൈത്ത്, എന്ത് ചെയ്യരുത്? തവാഫ് ചെയ്യരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ തവാഫ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഭൂരിപക്ഷ പണ്ഡിതന്മാര് പറഞ്ഞ് തവാഫ് എവിടെയാണ്? തവാഫ് പള്ളിയിലാണ്. അപ്പോ പള്ളിയിൽ പ്രവേശിച്ചിട്ടുള്ള തവാഫിനെയാണ് വിരോധിച്ചത്, അതുകൊണ്ട് തവാഫ് എവിടെയാണ്? പള്ളിയിലാണ്. അതുകൊണ്ട് ആർത്തവകാരിക്ക് പള്ളിയിൽ പ്രവേശിച്ചിട്ട് വേണം തവാഫ് ചെയ്യാൻ. അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് വിലക്കിയത്, പള്ളിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല, തവാഫ് ചെയ്യാനും പാടുള്ളതല്ല. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാര് പറഞ്ഞത്. പക്ഷേ അനുവദിക്കൽ, പള്ളിയിൽ താമസിക്കൽ അനുവദിച്ച പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണ്? റസൂലുള്ള തവാഫ് പാടില്ല എന്നാ പറഞ്ഞത്. അതേസമയം ഹാജിമാർ ചെയ്യുന്ന ഇതര പ്രവൃത്തികളൊക്കെ ചെയ്യാമെന്നാ പറഞ്ഞത്. ഹാജിമാർ തവാഫ് ചെയ്യും, അല്ല അറഫയിൽ പോകും, മുസ്ദലിഫയിൽ വരും, മിനയിൽ വരും, അതേപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കും. തവാഫ് മാത്രം ചെയ്യാൻ പറ്റൂല, പള്ളിയിൽ പ്രവേശിക്കാൻ അടക്കമുള്ള ഇതര കർമ്മങ്ങൾ ഹാജിമാരുടേത് ചെയ്യാം എന്ന് ഈ ഹദീസിനെ വെച്ചിട്ട് ആര് പറഞ്ഞു? പള്ളിയിൽ മുഖ് താമസിക്കൽ അനുവദിച്ചതായ പണ്ഡിതന്മാർ പറഞ്ഞു. മനസ്സിലായ? അങ്ങനെ ഈ പിന്നെ സ്ത്രീകൾക്ക് പള്ളിയിൽ, ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കൽ അനുവാദമില്ലാത്തതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തെളിവിടിച്ചതിനൊക്കെ എന്ത് ചെയ്തു? മറ്റുള്ളവർ ഖണ്ഡിച്ചു. ഈ ഹദീസ് ഇതിൽ വളരെ വ്യക്തമാണ്. എന്താ വ്യക്തം? ഇനി ലാ ഉഹില്ലുൽ മസ്ജിദ ലിഹായിദ്, ആർത്തവകാരിക്ക് ഞാൻ പള്ളി അനുവദിക്കൂല. പക്ഷേ ഈ ഹദീസ് എന്താണ്? അതിൽ ജുസ്ര അല്ലെങ്കിൽ ജസ്ര ബിൻത് ദിജാജർ എന്ന റാവിയത്തുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് ദുർബലമാണ്. ആ ദുർബലത എന്ത് ചെയ്ത്? അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഖിലാഫ് വളരെ നീണ്ട ഖിലാഫാണ്. കാരണം എന്താ, ഒരു വിഭാഗം തെളിവ് പിടിക്കുക, അതിന് മറ്റേ വിഭാഗം മറുപടി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രബലമായ അഭിപ്രായം അല്ലാഹു ആലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ സുജ്ജാദ് എടുക്കാൻ പറഞ്ഞു, ഹുംറത്ത് എടുക്കാൻ പറഞ്ഞു പള്ളിയിൽ നിന്ന്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷമ്മ പറഞ്ഞെന്താണ്? എനിക്ക് ആർത്തവാണെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനോട് പ്രതികരിച്ചത്, നിന്റെ ആർത്തവം കയ്യിലില്ല എന്നാണ്. അപ്പൊ അവിടെ രണ്ടു കൂട്ടരും ഭയക്കുന്ന ഒരു സംഗതി ഉണ്ടാകും. എന്താ? പള്ളി മലിനമാകുമോ ഇല്ലേ എന്നുള്ളതാണ്. അതാണല്ലോ വിഷയം. പള്ളി മലിനമാകുമോ ഇല്ലേ എന്നുള്ളതാണ്. പള്ളി മലിനമാകാത്ത വിധം ഒരു സ്ത്രീ പിന്നെ വിഷയം സൂക്ഷിക്കുകയാണ് എങ്കിൽ, പള്ളിയിൽ പ്രവേശിക്കേണ്ടതായ അനിവാര്യത ഉണ്ടാവുകയുമാണ് എങ്കിൽ, ഇപ്പോൾ ഒരു ക്ലാസ് കേൾക്കാൻ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പള്ളിയിൽ പ്രവേശിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട് എങ്കിൽ, അത് നിഷിദ്ധമാണെന്ന് പറയാൻ കഴിയൂല. നിഷിദ്ധമാണ് എന്ന് പറയാൻ കഴിയൂല. അതേസമയം ഒരു സ്ത്രീക്ക് പിന്നെ പിന്നെ ഇത് പിന്നെ ബ്ലീഡിങ് പ്രശ്നമാണ്, പള്ളി വിഷയാകും എന്നുണ്ട് എങ്കിൽ അവർ പള്ളിയിൽ പ്രവേശിക്കാനും പാടുള്ളതല്ല. അനിവാര്യതയുടെ സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീക്ക് പള്ളി മലിനമാകാതെ ശ്രദ്ധിക്കാനാവുമെങ്കിൽ പള്ളിയിൽ പ്രവേശിച്ചാൽ അനിവാര്യതയുടെ സന്ദർഭത്തിൽ അത് പിന്നെ അവശ്യഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു പ്രസംഗം കേൾക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ആവശ്യത്തിന് പള്ളിയിൽ പ്രവേശിപ്പിച്ചെങ്കിൽ അത് നിഷിദ്ധമാണ് എന്ന് പറയാൻ കഴിയില്ല. മനസ്സിലായി? ആ അഭിപ്രായത്തെയാണ് ഷെയ്ഖ് അൽബാനി അതേപോലെ തന്നെ അൽബാനി ശിഷ്യന്മാരൊക്കെ പിന്നെ ബലപ്പെടുത്തിയിട്ടുള്ളത്. അത് ഷാഫി മദബിൽ തന്നെ ഇമാം ഷാഫിയുടെ സാഹിബായ അൽ മുസനിയുടെ അഭിപ്രായമാണ്. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്താണ്. ബാഹിരി മദബിന്റെ നേതാക്കളായ ഇബ്നു ഹസം അംബാഹിരി അതേപോലെ ദാവൂദ് ഉദ്ബാഹിരി ഇവരുടെയൊക്കെ അഭിപ്രായം അതാണ്. പക്ഷെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പള്ളിയിൽ ഒരു സ്ത്രീ ആർത്തവകാരിയാണെങ്കിൽ അവൾ പ്രവേശിക്കുന്നതിന് മുക്സ് പ്രത്യേകിച്ച് താമസിക്കുന്നതിന് അതിനെ അവർ വിരോധിച്ചിട്ടുണ്ട്. അതാണ് അതിൽ പറയാനുള്ളത്. പറയാനുള്ള ഒരു വിഷയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. അല്ലാഹു ആലം. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إني لا أحل المسجد لحائض ولا جنب رواه أبو داود وصححه ابن خزيمة ചിലരി പറഞ്ഞത് ഇതെന്താ? ഇത് സഹീഹത്താണ് അല്ലെ? ഇതെന്താ? സരീഹത്താണ്. സഹീഹത്താണ് എന്താ? സഹീഹായത്. സരീഹത്ത് പറഞ്ഞാൽ എന്താ? വ്യക്തമായത്. ചിലർ പറഞ്ഞത് സ്ത്രീ ആർത്തവകാരിക്ക് പള്ളി അനുവദനീയമല്ല എന്നതിൽ സരീഹത്തായ റിപ്പോർട്ടുകളുണ്ട്, വ്യക്തമായ റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതെന്തല്ല? സഹീഹല്ല. സഹീഹല്ല, അതായത് പള്ളി അനുവദനീയമല്ല എന്നുള്ള വ്യക്തമായ തേട്ടമുള്ള റിപ്പോർട്ടുകളുണ്ട്, അവ എന്തല്ല? സഹീഹല്ല. എന്നാൽ സ്ത്രീക്ക് ആർത്തവകാരിക്ക് പള്ളി അനുവദനീയമാണെന്നറിയിക്കുന്ന സഹീഹായ റിവായത്തുകളുണ്ട്. പക്ഷെ അത് ആ വിഷയത്തിൽ എന്തല്ല? സരീഹത്വമല്ല, സ്പഷ്ടമല്ല. പറഞ്ഞത് മനസ്സിലായില്ല? അതായത് ഇപ്പൊ ഒരു സ്ത്രീ അവർക്ക് പള്ളിയിൽ താമസിക്കാൻ എന്ത് ചെയ്ത് റസൂലുള്ള ഒരു വീട് ഹൈമണ്ടാക്കി കൊടുത്തു. അവർ പള്ളിയിലാണ് പാർത്തിരുന്നത്, മനസ്സിലായോ? അവർ പള്ളിയിൽ പാർത്തിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. അവിടെ ആർത്തവകാരി പാർത്തു എന്നുള്ളതില്ല, ആ സ്ത്രീ പാർത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇതെന്തല്ല? റിപ്പോർട്ട് സരീഹത്തല്ല, പക്ഷെ അത് സഹീഹാണ്. എന്നാ ഇതോ പള്ളി പാടില്ല എന്നുള്ളതിൽ എന്താണ്? സരീഹത്താണ്, വ്യക്തമാണ്. പക്ഷെ അതെന്തല്ല? സഹീഹത്വമല്ല. അപ്പൊ ഫുഖഹാക്കൾ അങ്ങനെയാണ് പറയല്. ആർത്തവകാരിക്ക് പിന്നെ അല്ലെങ്കിൽ ഹദീസിന്റെ പണ്ഡിതന്മാർ പറയാറുള്ളത് ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കാമോ ഇല്ലേ? ആർത്തവകാരിക്ക് പള്ളി അനുവദനീയം എന്നറിയിക്കുന്ന ചില സഹീഹായ റിവായത്തുകളുണ്ട്, പക്ഷെ അത് ആ വിഷയത്തിൽ സ്വരീഹത്തല്ല. എന്നാൽ ആർത്തവകാരിക്ക് പള്ളി അനുവദനീയമല്ല എന്നതിൽ സ്വരീഹത്തായ റിവായത്തുകളുണ്ട്, പക്ഷെ അതെന്തുമല്ല, സഹീഹത്തുമല്ല എന്നുള്ളത്. وعنها رضي الله عنها قالت كنت أغتسل أنا ورسول الله صلى الله عليه وسلم من إناء واحد تختلف أيدينا فيه من الجنابة متفق عليه وزاد ابن حبان وتلتقي أيدينا وعنها رضي الله عنها عائشة رضي الله عنها لنني بيدنا قالت عائشة رضي الله عنها برنيو كنت اغتسل انا ورسول الله صلى الله عليه وسلم كنت ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഞാൻ അഗ്തസിൽ ഞാൻ കുളിക്കും انا ഞാനും വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും മിൻ ഇനാഇൻ വാഹിദ് ഇനാഇ പാത്രം മിൻ ഇനാഇൻ വാഹിദ് ഒരു പാത്രത്തിൽ നിന്ന് അപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ഞാനും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും കുളിക്കുമായിരുന്നു തഖ്തലിഫു ഐദീന ഫീഹി തഖ്തലിഫു ഐദീന ഫിഹി ഐദീന എന്നാൽ ഞങ്ങളുടെ കൈകൾ ഫിഹി എന്ന ആ പാത്രത്തിൽ അതിൽ ഫിലിന പാത്രത്തിൽ തഖ്തലിഫു എന്നാ മാറി മാറി പ്രവേശിക്കുക മാറി മാറി പ്രവേശിക്കുക ആ പാത്രത്തിൽ ഞങ്ങളുടെ കൈകൾ മാറി മാറി പ്രവേശിക്കുമായിരുന്നു മിനൽ ജനാബ കുളി നടന്നത് എന്തിനു വേണ്ടിയാ മിനൽ ജനാബ ജനാബത്ത് കാരണത്താൽ മിൻ എന്നുള്ളത് ഇവിടെ സബബിയാണ് ജനാബത്ത് കാരണത്താൽ അപ്പൊ ആയിഷ ഉമ്മയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും അവർക്ക് ജനാബത്ത് ഉണ്ടായാൽ ഒരു പാത്രത്തിൽ നിന്നായിരുന്നു അവർ കുളിച്ചിരുന്നത് അവരുടെ കൈകൾ മാറി മാറിയായിരുന്നു ആ പാത്രത്തിൽ പ്രവേശിച്ചിരുന്നത് മനസ്സിലായോ മുത്തഫഖുൻ അലൈഹി ഇത് ബുഖാരി മുസ്ലിമും ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്താണ് വസാദ് ഇബ്നു ഹിബ്ബാൻ ഇബ്നു ഹിബ്ബാന്റെ റിവായത്തിലുണ്ട് വതൽതഖി ഐദീന വതൽതഖി ഐദീന ഞങ്ങളുടെ കൈകൾ കൂട്ടിമുട്ടുമായിരുന്നു വതൽതഖി ഐദീന ഞങ്ങളുടെ കൈകൾ കൂട്ടിമുട്ടുമായിരുന്നു ഈ പാത്രത്തിന് ഇനാഇന് ഫറഖ് എന്നാണ് പേര് സുല്ലൈ സ്വലാത്തു മാത്രങ്ങൾ ആയിഷയും കുളിച്ചിരുന്ന പാത്രത്തിന് പേര് ഫറഖ് എന്നാണ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് സാഴ് വെള്ളമാണ് അതിൽ കൊണ്ടിരുന്നത് ഫറഖ് ഫറഖ് മൂന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് സാഴ് വെള്ളമായിരുന്നു ഈ പാത്രത്തിൽ കൊണ്ടിരുന്നത് മനസ്സിലല്ലേ ആ പാത്രത്തിന്റെ അഗ്രം ഇടുങ്ങിയതാണ് അഗ്രം ഇടുങ്ങിയതാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് തഖ്തലിഫ് കൈ മാറി മാറി പ്രവേശിക്കണം ഒന്നായിട്ട് എടുത്ത് പാരാൻ പറ്റില്ല പിന്നെ ഒരാൾ വെള്ളമെടുത്ത് പാർന്ന് വെള്ളമെടുത്തതിന് ശേഷമാണ് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക അതിൽ എടുക്കാൻ പറ്റുക അപ്പൊ ഈ ഹദീസ് അറിയിക്കുന്ന സംഗതി എന്താ ഈ ഹദീസ് അറിയിക്കുന്ന ഫിഖ് എന്താ ഭാര്യ ഭർത്താക്കന്മാർ അവർ ജനാബത്തുകാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഒന്നിച്ച് കുളിക്കാം അതേപോലെ തന്നെ അവർക്ക് പരസ്പരം ഔറത്ത് കണ്ടു എന്നതിന്റെ പേരിൽ എന്തില്ല വിഷയമല്ല ഒരാളുടെ ശേഷിപ്പ് മറ്റൊരാൾ ഒരാൾ കുളിക്കുമ്പോൾ അതിന്റെ ബാക്കി അതിൽ വെള്ളത്തിൽ വീണ് വെച്ചിട്ടെന്തില്ല മറ്റൊരാൾക്ക് അതിനടുത്ത് കുളിക്കുന്നതിന് പ്രശ്നമല്ല കാരണം കുളിച്ച് കൈയിടുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും വെള്ളം അതിലേക്ക് വീഴൂല്ലേ അപ്പോ പിന്നെ ആ പിന്നെ ഫബൽ ശേഷിപ്പ് അതിൽ വീണു എന്നതിന്റെ പേരിൽ പ്രശ്നമല്ല പിന്നെ ഭാര്യ ഭർത്താക്കന്മാര് തൊട്ടു എന്നതിന്റെ പേരിൽ ആ ശുദ്ധി പൂർണ്ണമാകാതിരിക്കൂല കാരണം എന്താ വതൽതഖി ഐദീന എന്നാണ് ഞങ്ങളുടെ കൈ കൂട്ടിമുട്ടുമായിരുന്നു പിന്നെ കുളിക്കാനുള്ള വെള്ളം ഈ പാത്രത്തിൽ നിന്ന് ഇത്ര വെള്ളമായി കൊണ്ടിരുന്നത് അപ്പൊ എത്ര രണ്ട് സായ തന്നെ എത്ര വെള്ളം ഉണ്ടാകുക ഒരു സായ എത്ര ഒരു സായ 2 kg 40 g അല്ലെങ്കിൽ 2 kg 2.5 kg അല്ലെങ്കിൽ ഏകദേശം 3 kg ഇപ്പൊ രണ്ട് സായ കൊള്ളുന്ന പാത്രമാണ് ഫറഖ് അതിൽ നിന്നാണ് രണ്ടാള് കുളിച്ചിരുന്നത് അപ്പൊ വെള്ളത്തിൽ അവര് മിതത്വം പാലിച്ചതാണ് ഈ റിവായത്ത് അറിയിക്കുന്നത് وعنها رضي الله عنها قالت كنت اغتسل انا ورسول الله صلى الله عليه وسلم من اناء واحد تختلف ايدينا فيه من الجنابه متفق عليه وزاد ابن حبان وتلتقي ايدينا മാത്രമല്ല അതിൽ ഇതിൽ ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മനസ്സിലായി? നമ്മുടെ നാടൻ ശൈലിയിലൊക്കെ ഭാര്യയൊക്കെ ഭർത്താക്കന്മാരെ അങ്ങോട്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ പ്രശ്നമായി. കാരണം എന്നുവെച്ചാൽ ഇവര് ഇവിടെ കുളി വരെ ഒന്നിച്ചാണ്. വൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന തഹ്ത കുല്ലി ശാറത്തിൻ ജനാബത്തുൻ ഫഗ്സിലു ശാർ വഅൻഖുൽ ബശർ റവാഹു അബൂദാവൂദ് വത്തിർമിദി വദഅഫാഹു വലി അഹ്മദ് അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ നഹ്വഹു വഫീഹി റാവിൻ മജ്ഹൂൽ. വൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്ന തഹ്ത കുല്ലി ശാറത്തിൻ എന്താ ഇന്ന തഹ്ത കുല്ലി ശാറത്തിൻ തീർച്ചയായും എല്ലാ ഓരോ മുടിയുടെയും താഴ്ഭാഗത്തുണ്ട് അടിയിലുണ്ട് ഇന്ന തഹ്ത കുല്ലി ശാറത്തിൻ ഓരോ മുടിയുടെയും എല്ലാ ഓരോ മുടിയുടെയും താഴത്തുണ്ട് ജനാബത്തുൻ ജനാബത്ത് ഫഹ്സിലു ശാർ അതിനാൽ നിങ്ങൾ മുടി കഴുകണം വഅൻകുൽ ബശർ നിങ്ങൾ തൊലിയെ ശുദ്ധിയാക്കുകയും വേണം അങ്കു പറഞ്ഞ നബ്ദൈഫു നിങ്ങൾ ശുദ്ധിയാക്കണം അൽ ബഷറ തൊലിയെ. ഈ ഹദീസ് റവാഹു അബൂദാവൂദ് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുനനിൽ തിർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുനനിൽ വദഅഫാഹു എന്താ ദഅഫാഹു അബൂദാവൂദും തിർമുദിയും അതിനെന്ത് ചെയ്തിട്ടുണ്ട് ദഅീഫാക്കിയിട്ടുണ്ട്. ആ ഹദീസ് ദഅീഫാകാൻ കാരണം അൽ ഹാരിസ് ഇബ്നു വജീഹ് എന്ന് പറയുന്ന റാവിയാണ് അൽ ഹാരിസ് ഇബ്നു വജീഹ് അൽ ഹാരിസ് ഇബ്നു വജീഹ് തീർത്തും അസ്വീകാര്യനായ റാവിയാണ് തീർത്തും അസ്വീകാര്യനായ റാവിയാണ്. വലി അഹ്മദ് അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ നഹ്വഹു വലി അഹ്മദ് അഹ്മദ് ഇമാം അഹ്മദിനുണ്ട് മുസ്നദിൽ അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നഹ്വഹു ഇതുപോലെ മറ്റൊരു ഹദീസ് ഇതേപോലെ മറ്റൊരു ഹദീസ് ആയിഷയിൽ നിന്ന് ഇമാം അഹ്മദിനുണ്ട് മുസ്നദിൽ വഫീഹി ആ റിവായത്തിൽ ആ ഹദീസിലുണ്ട് റാവിൻ മജ്ഹൂൽ മജ്ഹൂലായ ഒരു റാവി അറിയപ്പെടാത്ത ഒരു റാവി ഉണ്ട് അറിയപ്പെടാത്ത റാവി ഉണ്ടായാൽ ഹദീസ് സഹിയാ ദഈഫാണ് പക്ഷേ ഈ റിപ്പോർട്ടും ഇവരുടെ റിപ്പോർട്ടും അബൂ ഹുറൈറയുടെ റിപ്പോർട്ടും ആയിഷയുടെ റിപ്പോർട്ടും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഹദീസ് ബലപ്പെടും ഹദീസ് ബലപ്പെടില്ല. കാരണം ഇവിടെ ഈ അൽ ഹാരിസ് ബിൻ വജീഹ് എന്ന് പറയുന്ന റാവി തീർത്തും ദുർബലനാണ് തീർത്തും ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹദീസും ഈ ആയിഷയിൽ നിന്നുള്ള ഹദീസും അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസും രണ്ടും ഒരുപോലെ ദുർബലാണ് ഹദീസ് ദഈഫാണ്. പക്ഷേ ഈ ഹദീസിൽ ഇതിന്റെ മാന നോക്കുക ഇന്ന തഹ്ത കുല്ലി ഷാറത്തിൻ എല്ലാ ഷാറത്തിൻ രോമത്തിന്റെയും അല്ലെങ്കിൽ മുടിയുടെയും പിന്നെ താഴെയുണ്ട് ജനാബത്തിൻ ജനാബത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്താ ഓരോ മുടിന്റെ താഴെയും ജനാബത്തിന്റെ ജനാബത്തിന്റെ വിധി ഓരോരുത്തർ ഓരോന്നിനും ബാധകമാണെന്ന് അർത്ഥം ശരീരത്തിലെ ഓരോ ഭാഗത്തിനും ജനാബത്തിന്റെ വിധി ബാധകമാണെന്ന് അർത്ഥം. അതുകൊണ്ട് ഫഹ്സിലുഷാർ മുടി എന്ത് ചെയ്യണം ശരിക്ക് കഴുകണം. വെള്ളം പാർന്നിട്ടുണ്ടെങ്കിൽ തലകുട്ടിന് പാർന്നാ പോരെ പിന്നെ എന്ത് വേണം അത് മുടിയിലേക്ക് ഇറങ്ങണം എന്നിട്ട് തൊലി നനയണം അതാണ് ഫഹ്സിലുഷാർ മുടി നിങ്ങൾ കഴുകണം വഅൻകുൽ ബശർ തൊലിയെ നിങ്ങൾ ശുദ്ധിയാക്കും വേണം എന്നാണ് മുടി ശരിക്ക് പിന്നെ വരച്ച് കഴുകണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ഇവിടെ മുടിയെ പ്രത്യേക എടുത്ത് പറയാൻ കാരണം എന്താ ഒരാൾ കുളിക്കുമ്പോൾ വെള്ളം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം തൊലിയിലേക്ക് എത്താൻ പ്രയാസമുള്ള സ്ഥലം ഏതാണ് തലയിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാത്ത ഇതര ചുളിവുകൾ ഇപ്പൊ മുട്ടിന്റെ ചുളിവുകൾ ഇവിടെയൊക്കെ അതേപോലെ തന്നെ മടമ്പ് ഇതൊക്കെ എന്ത് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഈ പിന്നെ കാലുകൾക്കിടയിലുള്ള ഭാഗം അതേപോലെ ഒക്കെ അവിടെയൊക്കെ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് വെള്ളം എത്തിക്കണം എന്നുള്ളതാണ് ഇതിന്റെ തേട്ടം. ആ അത് ആദ്യത്തെ ഉസൂൽ ഷെയറിലേക്ക് വെള്ളം എത്തിച്ചു പിന്നെ കൊണ്ടുപോയി എന്നുള്ളത് ആ അത് ഈ ഹദീസിനെ ആശയാണ് ഹദീസ് അവിടെ അറിയിക്കണത്. ശരിക്കും ഏതായാലും ഈ റിപ്പോർട്ട് ദഈഫായ റിപ്പോർട്ടാണ്. അതിൽ ഈ റാവി അൽ ഹാരിസ് ഇബ്നു വജീഹ് എന്ന് പറയുന്ന റാവിയാണ് അതിൽ ദുർബലൻ. വഅൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്ന തഹ്ത കുല്ലി ശാറത്തിൻ ജനാബത്തുൻ ഫഗ്സിലു ശാറ വഅൻകുൽ ബശർ റവാഹു അബൂ ദാവൂദ് വത്തിർമുദി വദഅഫഹു ലി അഹ്മദ് അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ നഹ്വഹു വഫീഹി റാവിൻ മജ്ഹൂൽ. ഇവിടെ അൻ തഹ്സീ എന്നതിനെ ശരി ഞാൻ തഹ്സിയ എന്ന് തെറ്റി വായിച്ചിട്ടുണ്ട്. അൻതഹ്സീന എന്നാണ്, തഹ്സീന നിങ്ങൾക്ക് ഒരുപ്പാരി എന്നുള്ളത്. തഹ്സീന അന്ന് വന്നതുകൊണ്ട് നൂന് കളഞ്ഞു പോയതാണ് തഹ്സീന. അത് അഫാൽ ഹംസയിൽ പെട്ടതാണ്. യഫ്അലാനി തഫ്അലാനി യഫ്അലൂന തഫ്അലൂന തഫ്അലീന, അതാണ് ഈ തഫ്അലീന എന്നുള്ളതാണ് ഈ തഹ്സീ എന്നുള്ളത്. അന്ന് വന്നപ്പോ നൂന് കളഞ്ഞിട്ടാണ് അതിന് നസ്ബ്. തഹ്സീ തഹ്സിയ എന്നാണ് ഞാൻ വായിച്ചത്, തെറ്റാണ്. അൻ തഹ്സീ അലാ റിസ്കി സലാ സഹസിയാത്. ഈ രണ്ട് ഹദീസുകൾ കുറച്ച് മസ്അലകൾ ഉള്ള ഹദീസാണ്, പ്രത്യേകിച്ച് ഈ ഹദീസ്. മനസ്സിലായി? ഇതിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. മാത്രമല്ല പിന്നെ നമ്മൾ ആർത്തവകാരി പള്ളിയിൽ പ്രവേശിക്കുന്നതിനെ, മുക്സ് ചെയ്യും താമസിക്കുന്നതിനെ പിന്നെ അനുവദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ വളരെയധികം നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ ഉള്ള പണ്ഡിതന്മാർ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലി അൽ ഉസൈമീൻ, അതേപോലെ തന്നെ ഇവിടുത്തെ അല്ലജിനദ്ദായിമ, ഹയ്യത്തു കിബാറുൽ ഉലമ, അവരൊക്കെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വീക്ഷണക്കാരാണ്. പള്ളിയിലെ സ്ത്രീകൾക്ക് മുക്സ് താമസിക്കാൻ പാടില്ല, പള്ളി ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കാൻ അനുവാദമില്ല. ഇനി ക്ലാസ്സോ മറ്റൊക്കെ ആണെങ്കിൽ തന്നെയും അവർ പള്ളിക്ക് പുറത്തൊരു സൗകര്യത്തിൽ അത് കേൾക്കാൻ പിന്നെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ള പക്ഷക്കാരാണ്. അതുകൊണ്ട് അതിൽ കുറച്ച് മുനാക്കശുണ്ട് ഈ മസ്അലയിൽ. സഹി ചെയ്യുന്ന സ്ഥലം പിന്നെ അതിനെക്കുറിച്ച് പറയല്ല, സഹിന്റെ മസ്അ പള്ളിക്ക് പുറത്ത് എന്നുള്ളതാണ്. അത് പിന്നെ പറയാൻ കാരണം അതിന്റെ അടിസ്ഥാനം ഈ ഹദീസാണ്. അതായത് പിന്നെ തവാഫ് ചെയ്യുന്ന സ്ഥലം പള്ളി അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തടയപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതേസമയം മസ്അ അത് പള്ളിയിൽ പെട്ടതല്ല എന്ന രീതിയിലാണ്. സഫിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആർത്തവുണ്ടായി. സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് ആർത്തവുണ്ടായി. അപ്പോ പിന്നെ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് പോകാൻ നിൽക്കുക, ഹജ്ജിന്റെ അവസാനത്തിലാണ്. അപ്പോ ഇങ്ങനെ പറഞ്ഞ് സഫിയക്ക് ഇങ്ങനെ പ്രശ്നമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ള പറഞ്ഞു, ആ ഹാബിസത്തുനാഹി, സഫിയ നമ്മളവിടെ തടഞ്ഞു വെക്കുക എന്ന് ചോദിച്ച്. കാരണം എന്താ, ഇനി അവർ ശുദ്ധിയാവുകളും വെയിറ്റ് ചെയ്യണമെന്നുള്ള അർത്ഥത്തിൽ. അപ്പോ പറഞ്ഞ് ഇല്ല, തവാഫത്ത്, അവര് തവാഫ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏത് തവാഫ്? ഹജ്ജിന്റെ തവാഫ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇതൻ ഫൽ തംഫിർ, എങ്കിൽ പോകാം എന്ന് പറഞ്ഞു. കാരണം പിന്നെ വദാഇന്റെ തവാഫ് ആയിരിക്കില്ല, ആർത്തവകാരിക്കില്ല. ഹജ്ജിന്റെ തവാഫ് ആർത്തവകാരിക്കും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, ശുദ്ധിയായതിന് ശേഷം തവാഫ് ചെയ്യണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജിന്റെ തവാഫ് ചെയ്തില്ല, പിന്നെ വിടവാങ്ങൽ തവാഫല്ല, ഹജ്ജിന്റെ തവാഫ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ ശുദ്ധിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് വേണ്ടത്, എന്തിന് തവാഫ് ചെയ്യാൻ. അതേസമയം വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർ, ഹജ്ജിന് വരുന്ന സ്ത്രീകൾ, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകണം, ഇനി ഒരിക്കലും തിരിച്ചു വരവ് അചിന്ത്യമാണ് അല്ലെങ്കിൽ കഴിയാത്തൊരവസ്ഥയാണ് എങ്കിൽ അവരുടെ വിഷയത്തിൽ പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയന്റെ ഒക്കെ ഫത്വ അവിടെയാണ് പലരും ഉപയോഗിക്കാറ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലി അൽ ഉസൈമീനൊക്കെ ആ വീക്ഷണക്കാരാണ്. അത്തരം സ്ത്രീകൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, തവാഫ് ചെയ്യാം. അവർ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ പള്ളി കേടാവാത്ത രീതിയിൽ ശരീരാവയവത്തെ സൂക്ഷിച്ചതിന് ശേഷം പെട്ടെന്ന് തവാഫ് ചെയ്യുക, ഖലാസ്, അവരുടെ അജിന്റെ തവാഫ്. അത് അത്തരം കേസുകളിൽ മാത്രമാണ്. അതായത് ഇങ്ങനെ വിദേശങ്ങളിൽ നിന്ന് വരുന്നവർ, അവർക്ക് കൂടെ ഉള്ളവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല, ഇങ്ങനത്തെ ഒക്കെ ഒരു സന്ദർഭം വരികയാണ്, പിന്നെ അവർക്ക് മടങ്ങി വന്നിട്ട് ചെയ്യാന്നുള്ളത് സാധ്യവല്ല, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിലാകുമ്പോൾ പിന്നെ അത്തരം സ്ത്രീകൾക്ക് തവാഫ് ചെയ്യാവുന്നതാണ് ആ സാഹചര്യത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.